അധ്യായം 16. ജടധാരിമലയുടെ അപരിചിതമായ ചെരിവിലൂടെ ഇറങ്ങുമ്പോൾ നീലകണ്ഠന് അത്ഭുതം തോന്നി. കൊടുങ്കാട്ടിലെ ഓരോ വഴിയും പഞ്ചിക്ക് എത്ര ഹൃദ്യസ്ഥമാണ്! കുട്ടിക്കാലം മുതലേ പച്ചമരിഞ്ഞ് തേടി അലഞ്ഞതിൻ്റെ പരിചയമാണ്. 6 വർഷത്തോളം മലയിൽ കഴിഞ്ഞിട്ടും ഈ ചെരിവിലൂടെ താഴോട്ടിറങ്ങാൻ തനിക്ക് തോന്നാതിരുന്നത് എന്താണെന്ന് പഞ്ചിയുടെ നിഴൽ പോലെ നടക്കുമ്പോൾ നീലകണ്ഠൻ ആലോചിച്ചു. അങ്ങ് താഴെ കോടങ്കിരിത്തോടിൻ്റെ കരയിൽ കാണുന്ന വീടുകളുടെ ദൃശ്യമായിരിക്കാം തന്നെ വിലക്കിയത്. മനുഷ്യരുടെ നിഴലേൽക്കാതിരിക്കാൻ പാടുപെടുകയായിരുന്നല്ലോ താൻ. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ ആ വീടുകളെല്ലാം തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. ആളുകളോട് മിണ്ടാനും വല്ലാത്തൊരാവേശം മനസ്സിൽ കത്തുന്നുണ്ട്. ഉറക്കം കഴിഞ്ഞ് ഇറക്കം കഴിഞ്ഞ് കോടങ്കിരിത്തോടിൻ്റെ കരയിലെത്തിയപ്പോൾ വെറുതെ തിരിഞ്ഞു നോക്കി. എന്തൊരുയരമാണ്! കുത്തനെ ആകാശത്തിലേക്ക് എറിച്ചു നിൽക്കുകയാണ് മല. ഇരുവരും തോട്ടിലേക്കിറങ്ങി. മുട്ടോളം തണുത്ത വെള്ളത്തിലിറങ്ങി നിന്നപ്പോൾ ക്ഷീണം ആവിയായിപ്പോയി. കുറേ വെള്ളം മുതുകിലൂടെ കോരിയൊഴിച്ചു. ദാഹം തീരുവോളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു. മലയെ ചുറ്റിയൊഴുകി വരുന്ന തോടിൻ്റെ മറുകരയിലെല്ലാം കവുങ്ങിൻ തോട്ടങ്ങളാണ്. തോട്ടിൻകരയിൽ കാണാവുന്നിടത്തോളം ചെമ്പരത്തിച്ചെടിയുടെ കരിമ്പിച്ച വേലികൾ. ആദ്യമായി ഗ്രാമത്തിലേക്ക് വന്നപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടങ്ങളിലൂടെ വെറുതെ നടന്നപ്പോഴും ചെമ്പരത്തിച്ചെടികൾ വെട്ടിയൊതുക്കിയുണ്ടാക്കിയ വേലികൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മുള്ളുവേലികൾ എങ്ങും കണ്ടതായി നീലകണ്ഠന് ഓർമ്മ വന്നില്ല. ഇത് എൻമകജയുടെ മാത്രം സവിശേഷതയാണ്, മുള്ളുകളില്ലാത്ത എപ്പോഴും പുഷ്പിക്കുന്ന അതിർത്തികൾ. യാത്രികനെ മുള്ളികൾ കൊണ്ട് കയറി പിടിക്കുകയില്ല. അപരിചിതനാണെങ്കിലും വിടർന്ന പൂച്ചിരികൾ കൊണ്ട് സ്വാഗതം ചെയ്യും. സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ സൗജന്യ ബസ് യാത്ര നീലകണ്ഠൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. സത്യത്തിൻ്റെ മാത്രമല്ല, അയാൾ മനസ്സിൽ കരുതി, നന്മയുടെയും നാടാണിത്. പച്ചമരുന്നിൻ്റെ ചുരുട്ട് കയ്യിലെടുത്ത് പഞ്ചി പറഞ്ഞു, ഞമ്മൾക്ക് തോടിൻ്റെ കരയട്ടെ പോകാം, സീത പോയാൽ മതി. അവർ കാട്ടുകല്ലുകൾ കൊണ്ട് കെട്ടി ഉയർത്തിയ മറുകരയിലേക്ക് കയറി. ചെമ്പരത്തി വേലിയെ ഉരുമിക്കൊണ്ട് തോട്ടിൻകരയിലൂടെ നടന്നു. കവുങ്ങുകൾക്കിടയിൽ ആദ്യം കാണപ്പെട്ട വീട് നോക്കി നീലകണ്ഠൻ ചോദിച്ചു, അതാരുടെ വീടാ? പഞ്ചി തിരിഞ്ഞു നിന്നു. അത് ശിവപ്പനായിക്കിൻ്റെ പുര. വീടിന്ന് ഞമ്മൾ പറയില്ല, ഓരോ ജാതിക്കാരും കിടക്കുന്ന ജാഗയ്ക്ക് ഓരോ പേരുണ്ട്. ദ അങ്ങാടെ കാണുന്നത് ഗുത്തു. ഗുത്തു എന്ന് പറഞ്ഞാൽ ബണ്ടാമാരുടെ പുര. പൂജാരികളുടെ പുരയ്ക്ക് കൊട്ടിയാന്ന് അപ്പറയും. ഇവിടെ പൂജാരി എന്ന് പറഞ്ഞാൽ തീയന്മാർ. മൊഗറും കോപ്പാളരും കിടക്കുന്നതിന് ദട്ടികയെന്ന് പറയും. കുറകരത് കൊപ്പ, മാതികറത് മാട, മായിലന്മാരത് ചേറ, ജൈനന്മാരത് ബസതി, ബ്രാഹ്മണന്മാരത് മനെ. വിസ്മയത്തോടെ നീലകണ്ഠൻ ചോദിച്ചു, ഈ പേരുകൾ ഇപ്പോഴും ഉപയോഗിക്കുമോ? പഞ്ചി തലകുലുക്കി, ഞങ്ങ അങ്ങനെ പറയൂ. ശിവപ്പനായ്ക്കിൻ്റെ വീട്ടിലേക്കുള്ള നടവഴിയിലൂടെ മുന്നിലെത്തിയപ്പോൾ പഞ്ചി നിന്നു. ഇവിടെ സീക്കുള്ള ഒരു പെണ്ണ് ബാലെ ഉണ്ട്, കാണുന്ന? കാണുവാൻ ആഗ്രഹമുണ്ട് പഞ്ചി, പക്ഷേ അവർക്കിഷ്ടമാകുമോ? വരീന്ന് ഞാൻ കുറേ മറന്നാക്കിയെന്ന്, സുഖമായിട്ടില്ല. പഞ്ചി മുന്നിൽ നടന്നു. നടവഴിയുടെ ഇരുവശത്തും തഴച്ച ചെമ്പരത്തിവേലികളിൽ അവിടെ അവിടെ ചുവന്ന പൂക്കൾ വിടർന്നു നിന്നിരുന്നു. ശിവപ്പനായിക്ക് വരാന്തയിൽ ഇരുന്ന് നൂറ്റേയിൽ വിരലിട്ട് 100 തോണ്ടിയെടുത്ത് ശ്രദ്ധയോടെ വെറ്റിലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ജടധാരിമലയിൽ മനുഷ്യസമ്പർക്കമില്ലാതെ താമസിക്കുന്ന താടിമുടി വളർന്ന മനുഷ്യനെ പെട്ടെന്ന് മുറ്റത്ത് കണ്ടപ്പോൾ പരിഭ്രമത്തോടെ ചാടി എഴുന്നേറ്റു. കൂടെ പഞ്ചിയെ കണ്ടപ്പോൾ അയാൾക്ക് അല്പം സമാധാനമായി. ശിവപ്പനായക് ഭവ്യതയോടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് തൊഴുതു. നീലകണ്ഠനും കൈകൂപ്പി. പഞ്ചി തുളുവിൽ സംസാരിച്ചു. ശിവപ്പ തലയാട്ടിക്കൊണ്ടിരുന്നു. അയാൾ അതിഥികളെ വരാന്തയിലേക്ക് ക്ഷണിച്ചു. 2 ഇരിപ്പിടങ്ങൾ നീക്കിയിട്ടു. ഇരിക്കൂൻപാ. നീലകണ്ഠൻ ഇരുന്നു. പഞ്ചി തിണ്ണയിലാണ് ഇരുന്നത്. ശിവപ്പ അകത്തേക്ക് നോക്കി ഉറക്കെ മകളെ വിളിച്ചു, ഭാഗ്യലക്ഷ്മി എവണിയെ. അകത്ത് നിശബ്ദത. മറുപടി ഉണ്ടായില്ല. ശിവപ്പ ഒന്നുകൂടി വിളിച്ചു. ഉൾമുറിയിൽ നിന്നും പാദസ്വരത്തിൻ്റെ ചെറിയ ഒച്ച മുഴങ്ങാൻ തുടങ്ങി. ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് വന്നു. 13-14 വയസ്സുള്ള വെളുത്ത നിറമുള്ള ഐശ്വര്യമുള്ള പെൺകുട്ടി. പക്ഷേ അടുത്ത നിമിഷത്തിൽ ഷോക്കേറ്റ പോലെ ഒരു വിറ നീലകണ്ഠൻ്റെ ശരീരം മറിഞ്ഞു. കണ്ടത് സത്യമാണെന്ന് ഉറപ്പുവരുത്താൻ അയാൾ ഒന്നുകൂടെ ഭാഗ്യലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. വലിയ നാവ് പുറത്തേക്കിട്ടാണ് അവൾ നിൽക്കുന്നത്. ചുവന്നു തുടുത്ത നാവ്, കീഴ്ത്താടിയും കഴിഞ്ഞ് താഴോട്ട് തൂങ്ങിക്കിടക്കുകയാണ്. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാഗ്യലക്ഷ്മി നാവ് ഉള്ളിലേക്കെടുക്കുന്നില്ല, വായ പൂട്ടുന്നില്ല. വിഷാദം നിറഞ്ഞ സ്വരത്തിൽ ശിവപ്പ പറഞ്ഞു, ഓക്ക് ബായി പൂട്ടാൻ കയ്യ. ചുമരിൽ നിറയെ ദൈവങ്ങളുടെ കരിപിടിച്ച കലണ്ടർ ചിത്രങ്ങൾ തൂങ്ങി നിന്നിരുന്നു. അവയ്ക്ക് മുമ്പിൽ ദുർഗയെപ്പോലെ ഭാഗ്യലക്ഷ്മി നിന്നു. പക്ഷേ നാവിൽ നിന്നും ചോരയിറ്റുന്നില്ല, കണ്ണുകളിൽ നിന്നും ചീപ്പൊരു പാറുന്നില്ല. അതിഥികളോട് അവൾ ചെറുതായി പ്രദർശിക്കാൻ ശ്രമിക്കുകയാണ്. ഭാഗ്യലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ശിവപ്പ പറഞ്ഞു, പെറ്റപ്പിളയെ കുഞ്ഞിൻ്റെ വായ ഇങ്ങനെ. ഉറങ്ങുമ്പോഴും നാവ് പുറത്തന്നെ, കട്ടികള് ഒന്നും തിന്നാനും കയ്യ. ചോറ് അരച്ച് കുഴമ്പാക്കി കൊടുക്കും. കുറേ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കാണിച്ച്, ഒരു ഗുണവും കിട്ടിയില്ല. ശിവപ്പ പിന്നെയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിക്കുന്നത് പോലെ ഇരുന്നെങ്കിലും ഒന്നും നീലകണ്ഠൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഓർക്കാപ്പുറത്ത് മുഖത്തടിയേറ്റതുപോലെ അയാൾ സംരംഭിച്ചു. എഴുന്നേറ്റ് യാത്ര പറയുമ്പോൾ ശിവപ്പയെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും കിട്ടാതെ നീലകണ്ഠൻ കുഴങ്ങി. നടവഴി കഴിഞ്ഞപ്പോൾ പഞ്ചി പറഞ്ഞു, ഈടുള്ള ഇരുത്തെ പുരയിലും കുറേ ദണ്ണക്കാരുണ്ട്. കുട്ടിയോളും വല്യപ്പോളും ഇത്ര അധികം സീക്കുള്ളൊരു വേറെ എടിയും ഇല്ല. അതെന്താ പഞ്ചി, ഈ സ്ഥലത്ത് മാത്രം ഇത്രയധികം രോഗികൾ? ജ്ഞാനിയെപ്പോലെ പഞ്ചി പറഞ്ഞു, ജഡദാരിൻ്റെ കോപശാപം തന്നെ. ജഡദാരിമലേൻ്റെ നേരെ മിന്നിലല്ലേ ഈ പെരയിലെ അതന്നെ? ഒരുപാട് ചോദ്യങ്ങൾ നീലകണ്ഠൻ്റെ മനസ്സിലുയർന്നു, പക്ഷേ ഒന്നും മിണ്ടിയില്ല. തോട്ടിൻകരയിലൂടെ നടക്കുമ്പോൾ താഴെ നിശബ്ദം ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി പഞ്ചി വാചാലനായി. ഈല് നിറയെ മീനുണ്ടായിരുന്നു പണ്ട്. എൻ്റെ അപ്പൻ വയറ്റിൽ സീക്കായി വരുന്നപ്പോഴേ ഈ വെള്ളം മൂന്ന് കാലം കുടിക്കാൻ പറയും. ചൊറി പിടിച്ചപ്പോളോട് മൂന്ന് നാൾ മുങ്ങി കുളിക്കാൻ പറയും. എല്ലാ സീക്കും മാറിപ്പോയിന്. ഇപ്പോൾ ഞാൻ പറയലില്ല കുടിക്കാനും കുളിക്കാനും. മീനും തവളിയും മുളയ്ക്കാത്ത വെള്ളമല്ലേ? പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പഞ്ചിയുടെ ഭാഷ കുറേ കൂടി മനസ്സിലാകുന്ന രീതിയിലാകുന്നുണ്ട്. പക്ഷെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പെരുകി വരുന്നു. ഔഷധ നദിയായ ഗംഗയെപ്പോലെ ഒഴുകിയിരുന്ന ഈ തോടിന് എന്താണ് സംഭവിച്ചത്? ആലോചനയിൽ നിന്നും തലപൊന്തിച്ചു നോക്കുമ്പോൾ പഞ്ചി അടുത്ത വീടിന് നേർക്ക് നടക്കുകയാണ്. മുറ്റമെത്താറായപ്പോൾ പഞ്ചി പറഞ്ഞു, ഇത് നാരായണ ഷെട്ടിയുടെ ഗുത്തു. ഈടിയും ഒരു പൊണ്ണുബാല ഉണ്ട്. ഒരു വൃദ്ധ മുറ്റത്തിരുന്ന് മുറമടിയിൽ വെച്ച് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അരികിൽ ചെന്ന് പഞ്ചി തുളു സംസാരിച്ചു. സ്ത്രീ തല ഉയർത്താതെ വീടിനകത്തേക്ക് വിരൽ ചൂണ്ടിയ ശേഷം ജോലി തുടർന്നു. പഞ്ചി അകത്തേക്ക് കയറി. പിറകെ നീലകണ്ഠനും. അവിടെയും തേക്കാത്ത ചുമരിൽ കുറേ ദൈവങ്ങളുണ്ടായിരുന്നു. കൂട്ടത്തിൽ കഴുത്തിൽ പാമ്പ് പത്തിവിരിച്ച ശിവൻ്റെ വലിയൊരു പടവും. നിലത്ത് കീറിയ പുൽപ്പായയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. വിചിത്രമായ ഉടലോടെ, ശരീരത്തേക്കാൾ വലിയ തല, വളരെ ചെറിയ കൈക്കാലുകൾ. സ്വപ്നമല്ല, താൻ യഥാർത്ഥമായ കാഴ്ചയിലൂടെ കടന്നു പോവുകയാണെന്ന് നീലകണ്ഠൻ സ്വയം ഉറപ്പിച്ചു. കൂടുതൽ നേരം നോക്കി നിൽക്കാനാവാതെ അയാൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. പഞ്ചിയെ കാത്തു നിൽക്കാതെ ധൃതിയിൽ നടന്നു. പഞ്ചിയുടെ വടികുത്തലിൻ്റെ ശബ്ദം പിന്നിൽ കേട്ടപ്പോൾ നീലകണ്ഠൻ നിന്നു. ഉറച്ച ശബ്ദത്തിൽ പഞ്ചിയോട് ചോദിച്ചു, ജഡധാരി ദൈവം ഇത്ര ക്രൂരനാണോ പഞ്ചി? ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? പഞ്ചി ഒന്നും മിണ്ടിയില്ല. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പഞ്ചി മൗനം മുറിച്ചു. തല വലുതാവുന്ന ഉടകുമാർ ഈ സ്വർഗത്തിൽ വേറെയും കുറേ ഉണ്ടായിരുന്നു. എല്ലാം വേഗം ചത്തോയി. അറ്റിങ്ങ ഏറെ ബതുക്കുന്നില്ല. ഉത്തരം പറയുന്നതിന് പകരം ജഡധാരിയുടെ ശാപത്തിൻ്റെ വ്യാപ്തി പഞ്ചി ചൂണ്ടിക്കാണിക്കുകയാണോ എന്ന് നീലകണ്ഠൻ സംശയിച്ചു. തൊട്ടടുത്തായിരുന്നു തൂമണ്ണ ഷെട്ടിയുടെ വീട്. അവർ ചെല്ലുമ്പോൾ മനോരോഗികളായ രണ്ട് മക്കളെയും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കാവൽക്കാരെ പോലെ നായ അരികിൽ ജാഗ്രതയോടെ കിടപ്പുണ്ട്. കുട്ടികളുടെ അമ്മ മരിച്ചുപോയെന്ന് പഞ്ചി പറഞ്ഞു. കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് തൂമണ്ണ കാലത്ത് പണിക്ക് പോകും. അവർ ചെല്ലുമ്പോൾ കല്യാണപ്രായമായ പെൺകുട്ടി ഉറക്കമായിരുന്നു. ആൺകുട്ടിക്കും ഏതാണ്ട് അതേ പ്രായമാണ്. അവിടെ മാകെ ദുർഗന്ധം പരന്നിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് ആൺകുട്ടി മലമൂത്ര വിസർജനം നടത്തി നിലത്തെല്ലാം തേച്ച് പിടിപ്പിക്കുകയാണ്. വീട്ടുടമസ്ഥനെ പോലെ വാതിൽക്കൽ നിന്നും മാറാതെ നായ കുരച്ചുകൊണ്ടിരുന്നു. ശ്വാസനാളത്തിലൂടെ മുകളിലേക്ക് ഇരച്ചു പൊന്തിയ മരവിപ്പിൽ സമനില തെറ്റിപ്പോകാതിരിക്കാൻ നീലകണ്ഠൻ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടന്നു. അടുത്ത വീട്ടിലേക്ക് വഴി തിരിയുന്നിടത്ത് എത്തിയപ്പോൾ പഞ്ചിയുടെ കൈപ്പിടിച്ച് നീലകണ്ഠൻ അഭ്യർത്ഥിച്ചു, മതി പഞ്ചി, ഇനി വയ്യ കാണാൻ. അന്നേരം പഞ്ചിയുടെ കണ്ണുകളിൽ അതേവരെ കാണാത്തൊരു തിളക്കമുണ്ടായി. കുറേ കാലമായി പറയാതെ അമർത്തി വെച്ചത് തുറന്നു പറയാൻ വെമ്പുന്നതുപോലെ കവിളിൽ രക്തച്ചവി പടർന്നു. നേർത്ത വിറയിലൂടെ പഞ്ചി ഉദ്ധീരണം ചെയ്തു, എനിക്ക് താങ്കളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണം, ഞാൻ അത് പറയട്ടെ.